പ്രാചീന ചരിത്രവാദവും നവചരിത്രവാദവും. ചരിത്ര തെളിവുകളെ ഒരളവോളം പ്രയോജനപ്പെടുത്തുകയാണ് പ്രാചീന ചരിത്രവാദം ചെയ്തു പോന്നത്. സാഹിത്യ പാഠത്തിനും ചരിത്രത്തിനും തമ്മിൽ എന്തു ബന്ധം? പ്രാചീന ചരിത്രവാദിയായ സംബന്ധിച്ചിടത്തോളം ചരിത്രം പശ്ചാത്തലം മാത്രമാണ്. പശ്ചാത്തലത്തിനുള്ള പ്രാധാന്യമേ ചരിത്രത്തിന് അയാൾ നൽകുന്നുള്ളൂ. പ്രാധാന്യം സാഹിത്യ പഠനത്തിന് മാത്രം. നവചരിത്രവാദമാകട്ടെ മുമ്പ് പറഞ്ഞതുപോലെ സാഹിതീയ അഥവാ അസാഹിതീയ പാഠങ്ങളുടെ സമാന്തര പഠനത്തിനാണ് ശ്രദ്ധ ചെലുത്തുന്നത്. സാഹിതീയ അഥവാ അസാഹിതീയ പാഠങ്ങൾക്ക് തുല്യവേതനം നൽകുന്നു. പ്രാചീന ചരിത്രവാദത്തിൻ്റെ സമീപനങ്ങൾ അറിയാൻ ടില്യാർഡ് രചിച്ച ദ എലിസബത്തിയൻ വേൾഡ് പിക്ചർ, ഷേക്സ്പിയർ ഹിസ്റ്ററി പ്ലേസ് എന്നീ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ മതി. എലിസബത്തൻ വീക്ഷണം എങ്ങനെ ഷേക്സ്പിയറിയൻ നാടകങ്ങൾ പ്രതിഫലിക്കുന്നുവെന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ടില്യാർഡ് അന്വേഷിക്കുന്നത്. ചരിത്രത്തിൻ്റെ ചട്ടക്കൂടും ക്ലോസ് റീഡിങ്ങും പ്രതിമാന ഘടനയുടെ അപഗ്രഥനവും അഴിഞ്ഞു ടില്യാർഡിൻ്റെ പഠനം. നവചരിത്രവാദത്തിൻ്റെ മറ്റൊരു മുഖമുദ്ര അത് പുരാവസ്തു ശേഖരപരമാണെന്നുള്ളതാണ്. ലിഖിതങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടതും പ്രതിനിധാനം ചെയ്യപ്പെട്ടതുമായ ചരിത്രത്തോടാണ് ഇതിന് ആഭിമുഖ്യം. ചരിത്രത്തെ അത് കാണുന്നത് പാഠമായാണ്. ചരിത്ര സംഭവങ്ങളെ പ്രതിനിധാനം ചെയ്യാൻ സാധ്യമല്ല. അവ കാലത്തിൽ മറഞ്ഞുപോയി. ഒരെഴുത്തുകാരൻ്റെ വികാര വിചാരങ്ങളെയും വിവക്ഷിതങ്ങളെയും വീണ്ടെടുക്കാനോ പുനരാചരിക്കാനോ ആർക്കും കഴിയില്ല. അതുകൊണ്ട് എഴുത്തുകാരൻ എന്ന വ്യക്തിയുടെ സ്ഥാനം പാഠം അപഹരിക്കുന്നു. പാഠം മാത്രമേ വർത്തമാനത്തിലുള്ളൂ. പീറ്റർ ബാരിയുടെ ഭാഷയിൽ ദ വേൾഡ് ഓഫ് ദ പാസ്റ്റ് റീപ്ലേസസ് ദ വേൾഡ് ഓഫ് ദ പാസ്റ്റ്. നവചരിത്രവാദിയെ സംബന്ധിച്ചിടത്തോളം ഭൂതകാല മനോഭാവങ്ങളും സംഭവങ്ങളും എഴുത്തിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഭൂതകാലത്തിൻ്റെ പാഠരൂപത്തോടും ഇപ്പറഞ്ഞ മമതയ്ക്കും പ്രചോദകം അപനിർമ്മാണവാദവുമാണെന്ന് സ്പഷ്ടമാണ്. ദരിദ്രീയൻ കാഴ്ചപ്പാടുകൾ നവചരിത്രവാദിയെ സ്വാധീനിക്കുന്നു. പാഠത്തിന് പുറത്ത് യാതൊന്നുമില്ല. ഭൂതകാലികമായവ മുഴുവനും പാഠവത്കൃത രൂപത്തിലേ ലഭ്യമാകുന്നുള്ളൂ. മൂവര് പ്രോപ്പസ് ചെയ്തുപെട്ടിട്ടുള്ള പാഠത്തിലെ വസ്തുതകൾ, അവയുടേതായ കാലത്തിൻ്റെ വ്യവഹാര രീതികൾ, പ്രത്യയശാസ്ത്രങ്ങൾ എന്നിവയിലൂടെ ഒന്നാമതായും നമ്മുടേതായ കാഴ്ചപ്പാടിലൂടെയും മറ്റും രണ്ടാമതായും ഭാഷയുടേതായ വലക്കണ്ണികളിലൂടെയും മൂന്നാമതായും കടന്നുപോരുന്നവയാണ് പാഠവസ്തുതകൾ. പാഠത്തിലെ ആവിഷ്കൃതങ്ങൾ അത്രയും പുനർനിർമ്മിതങ്ങൾ മാത്രമാകുന്നു. നവചരിത്രവാദി എന്തെന്നാണ് ചെയ്യുന്നത്? അയാളുടെ പഠനം മറ്റൊരു പുനർനിർമ്മാണം മാത്രം ഭൂതകാലത്തിൻ്റെ മറ്റൊരു ക്രമീകരണം. തിരഞ്ഞെടുത്ത ഒരു ഡോക്യുമെൻറ്റിന് മുമ്പിൽ ഒരു കാവ്യം കിടന്നെത്തുന്നത് വഴി പുതിയൊരു സത്ത പിറക്കുന്നു. യഥാർത്ഥത്തിൽ ഭൂതകാലത്തിൻ്റെ പുനഃസൃഷ്ടിയല്ല ഇവിടെ ലക്ഷ്യം. പകരം അതിനെ വീണ്ടും സ്ഥാനപ്പെടുത്തി ഒരു പുതിയ യാഥാർത്ഥ്യം അവതരിപ്പിക്കലാണ്. തന്മൂലം ഹിസ്റ്റോറിസിസ്റ്റ് തിരഞ്ഞെടുക്കുന്ന ഡോക്യുമെൻറ്റ് കാവ്യത്തെ സംബന്ധിച്ചും പ്രസക്തമാണോ എന്ന ചോദ്യം അപ്രസക്തമായി തീരുന്നു. ഫൂക്കോയും നവചരിത്രവാദവും. സ്ഥാപന വിരുദ്ധമായ ഒരു സമീപനമാണ് നവചരിത്രവാദം. വ്യക്തിപരമായ സ്വതന്ത്രതയെ സംബന്ധിച്ച ലിബറൽ ആശയങ്ങളുടെ കൂടെയാണതിൻ്റെ സഞ്ചാരം. എല്ലാത്തരം വ്യക്തിരതകളെയും അത് ആശ്ലേഷിക്കുന്നു. അതേസമയം സർവശക്തവും സർവാദർശകവുമായ ഭരണകൂടത്തെ നവചരിത്രവാദം കാണുകയും ചെയ്യുന്നുണ്ട്. പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് സാംസ്കാരിക ചരിത്രകാരനായ മിഷേൽ ഫൂക്കോയുടെ കണ്ണുകൊണ്ടാണ് ഈ കാഴ്ച. ഫൂക്കോയുടെ അഭിപ്രായത്തിൽ പനോപ്റ്റിക് നിരീക്ഷണത്തിനുള്ള പാഠവ ഭരണകൂടത്തിനുണ്ട്. പനോപ്റ്റിക് ഭരണകൂടം അതിൻ്റേതായ അതീശത്വം നിലനിർത്തുന്നത് ഭൗതിക ശക്തിയിലൂടെയല്ല, വ്യവഹാരിക ആചരണങ്ങളിലൂടെയാണ്. ഭരണകൂട പ്രത്യയശാസ്ത്രത്തിൻ്റെ സംക്രമണം നിലനിർത്തുന്നത് പെടുന്നത് അങ്ങനെയാണ്. വ്യവഹാരം എന്ന സംജ്ഞ ഫൂക്കോൾഡിയൻ എഴുത്തു ചിന്തയിൽ വളരെയേറെ അർത്ഥവ്യാപ്തിയുണ്ട്. സംഭാഷണത്തിൻ്റെയോ എഴുത്തിൻ്റെയോ ഒരു വഴി മാത്രമല്ലത്, ഒരു സമൂഹത്തിലെ എല്ലാ അംഗങ്ങളുടെയും ചിന്തയെ ഉള്ളടക്കുന്ന പ്രത്യയശാസ്ത്രമാണ് വ്യവഹാരം. മാനസികാവസ്ഥയുടെ ഒരു സമഗ്രം. വ്യവഹാരങ്ങളുടെ ബഹുലതയെ ഫൂക്കോ കാണുന്നു. വ്യവഹാരങ്ങൾക്കെതിരായ പോരാട്ടം കക്ഷിരാഷ്ട്രീയത്തിനും ലൈംഗിക രാഷ്ട്രീയത്തിനും എതിരായ പോരാട്ടമായിരിക്കും. പേജ് 495. വ്യാവഹാരിക ആചാരങ്ങളിലൂടെ ഭരണകൂടത്തിൻ്റെ അധികാരം ഓരോ വ്യക്തിയിലും ആന്തരീകൃതമായി തീരുന്നു. തന്മൂലം അത് പുറമേ നിന്നും അടിച്ചേൽപ്പിക്കപ്പെടേണ്ട ഒന്നായി മാറുന്നില്ല. ഗ്രാംഷിയുടെ ഹെഗ്മണി, അൽത്തൂസറിൻ്റെ ഇൻ്റർപ്രറ്റേഷൻ, ഫൂക്കോയുടെ വ്യവഹാരികാചാരങ്ങൾ എന്നീ പരികൽപ്പനകൾക്ക് ഏറെക്കുറെ സമാനമായ വിവക്ഷകളാണുള്ളത്. ഇത്തരമൊരു ചിന്താ നിയന്ത്രണത്തെ നവചരിത്രാനുവാദം അംഗീകരിക്കുന്നുണ്ട്. വ്യതിരക്ത ചിന്ത അസാധ്യമാണെന്നും നവചരിത്രവാദം വിശ്വസിക്കുന്നു. ഭരണകൂടം ഇക്കാരണത്താൽ ഏകശിലാരൂപമായ ഘടനയുള്ള ഒന്നായി കാണപ്പെടും. അങ്ങനെ മാറ്റാം അസാധ്യമായി തീരുന്നു. ഫൂക്കോൾഡിയൻ പുരാവിജ്ഞാനീയം ചരിത്രത്തിൻ്റെ നൈന്ദര്യത്തെ നിരാകരിക്കുന്നു. അതീശ പ്രത്യാശാസ്ത്രങ്ങളെ അടിച്ചമർത്തിവെച്ച ഭൂതകാലത്തിൻ്റെ ഇരുൾ വീണ തലങ്ങളുടെ പ്രതിപാദനമാണത്. ചരിത്രരചന വെറും തിരിഞ്ഞുനോട്ടമല്ല. ഇരുളടഞ്ഞ ഭൂതകാല മുഖങ്ങൾ ആ കാലത്തിൻ്റെ മാനകങ്ങൾ ഉപയോഗിച്ച് മനസ്സിലാക്കണം. പുരാവിജ്ഞാനീയം നാണ്യമങ്ങളെ അവലംബിച്ചാണ് ചരിത്രഘട്ടങ്ങളെ മനസ്സിലാക്കുന്നത്. ഒരു കലാഘട്ടത്തിലെ ചിന്തകളെയും വ്യവഹാരങ്ങളെയും നിർണയിക്കുന്ന സങ്കല്പനങ്ങളുടെ ആകത്തുകയാണ് ജ്ഞാനനിമം. ജ്ഞാനത്മത്തിൻ്റെ നിയന്ത്രണത്തിന് വിധേയമാണ് വ്യക്തിയും സമൂഹവും. ഒരു ജ്ഞാനിമം തിരോഭവിച്ച് മറ്റൊന്ന് പിറക്കുന്നതെങ്ങനെയാണെന്ന് വിശദീകരിക്കാനാവില്ല. ഒരു ജ്ഞാനിമത്തിൻ്റെ പിറവി ഒരു കാലഘട്ടത്തിൻ്റെ പിറവിയാണ്. ഒരു കാലയളവ് മറ്റൊന്നിനെ തുടർച്ചയല്ല. വിഷയയുടെ സ്വത്വം ഒരു വ്യവഹാരം നിർമ്മിതി മാത്രമാണ്. ജ്ഞാനിമങ്ങൾ എങ്ങനെ കാലഘട്ടത്തെ നയിക്കുകയും നിയമിക്കുകയും ചെയ്യുന്നുവെന്ന ദ ഓർഡർ ഓഫ് തിങ്സിൽ ഫൂക്കോ വിവരിക്കുന്നു. അതിൽ നിന്നും ഒരു ദൃഷ്ടാന്തം മാത്രം തൊട്ടു കാണിക്കാം. 18-ാം ശതകത്തിൽ അവസാനഘട്ടം. ദൃശ്യഘര വസ്തുക്കളിൽ നിന്ന് ആദൃശ്യ ശക്തികളിലേക്ക് സങ്കല്പം മാറിപ്പോകുന്നു. ആ കാലയളവിൽ മുതലായവ ആദ്യശക്തികളിലേക്ക് ശാസ്ത്രം കൂടുമാറി. സാമ്പത്തിക ശാസ്ത്രം മേൽപ്പറഞ്ഞ ജ്ഞാനിമത്തിൽ കീഴിൽ ഉൽപ്പാദനവേളയിൽ ചെലവായ അധ്വാനം എന്ന ആദർശശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഈ മട്ടിൽ ഓരോ കാലഘട്ടത്തെയും സമീപിക്കാനാവുമെന്നാണ് ഫൂക്കോ സിദ്ധാന്തിക്കുന്നത്. പുനഃശരിത്രവൽക്കരണം. ഫോർമലിസം സാഹിത്യ പാഠത്തെ സ്വയം പ്രവർത്തിതവും സ്വാശ്രിതവുമായ സത്തയായിട്ടാണ് കണ്ടത്. ഫോർമലിസത്തെ പിന്തുടർന്ന് എത്തിയ ഘടനാവാദം ഗ്രന്ഥകർത്താവിൻ്റെ മരണം പ്രഖ്യാപനം ചെയ്തു. 496 രൂപാവാദത്തിനും ഘടനാവാദത്തിനുമെതിരായ ഒരു പ്രതിപ്രവർത്തനം കൂടിയാണ് നവചരിത്രവാദം എന്ന വസ്തുതയിലേക്ക് ഞാൻ കടന്നു വന്നത്. ആ നിലയ്ക്ക് സാഹിത്യ പഠനങ്ങളെ പുനഃശരിത്രവൽക്കരിക്കാനുള്ള ഘടനാവാദ മനോഭാവത്തിൻ്റെ ഭാഗം കൂടിയാണ് നവചരിത്രവാദം. ഫൂക്കോയോടൊപ്പം ബക്തിൻ, അൽത്തൂസർ, മഷീറി തുടങ്ങിയവരും മേൽപ്പറഞ്ഞ ചരിത്രവൽക്കരണ ശ്രമത്തെ അടിവളം സ്വാധീനിക്കുകയുണ്ടായി. പ്രാചീന ചരിത്രവാദം ആത്മഭാഷണപരവും ഒരു സ്ഥിര സൂചനയുടെ കണ്ടെത്തൽ ദത്തശ്രിതവുമായിരുന്നു. പ്രാചീന ചരിത്രവാദത്തിൻ്റെ മുഖ്യ തത്വങ്ങൾ ഇവയായിരുന്നു. 1. ചരിത്രം ഒരു നിർണായക പാഠജ്ഞാതാവായി. 2. സാഹിത്യം പ്രത്യക്ഷമായോ പരോക്ഷമായോ ചരിത്രയാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിക്കും. 3. ചരിത്രയാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ സാഹിത്യകൃതിയെ പൂർണ്ണമായും നാം മനസ്സിലാക്കും. ചരിത്രാവസ്ഥകളുടെ അവതാരണത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് നവചരിത്രവാദവും. എന്നാൽ ചരിത്രവിഷയമായ അറിവുകൾ വസ്തുനിഷ്ഠമാകാൻ വയ്യെന്ന് നവചരിത്രവാദം പ്രഖ്യാപിക്കുന്നു. സാംസ്കാരിക ശക്തിയുടെ അന്യോന്യ മത്സരങ്ങളിൽ ഏർപ്പെടുന്ന കേന്ദ്രങ്ങളുടെ വൈവിധ്യത്തെ അത് അംഗീകരിക്കുന്നു. ഈ വിഷയത്തിലാണ് ആദ്യകാല ഫൂക്കോൾഡിയൻ ചരിത്രവാദികൾ കാര്യമായി സ്വാധീനിച്ചത്. പുനഃശരിത്രവൽക്കരിക്കാൻ മുൻകൂട്ടി പ്രവചിച്ച ചിന്തകനാണ് ഭക്തി. സമൂഹത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും സന്ദർഭത്തിൽ നിലയുറപ്പിച്ചുകൊണ്ട് വക്താക്കൾ പരസ്പരം നിർവഹിക്കുന്ന സംവാദത്തിൻ്റെ നിർമ്മിതിയാണ് എല്ലാ വ്യവഹാരങ്ങളുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭാഷയ്ക്ക് പല അടരുകളുണ്ടെന്നും അതൊരു ഏകരൂപ പ്രതിഭാസമല്ലെന്നും അദ്ദേഹം സ്പഷ്ടമാക്കി. ഭാഷയുടെ വൈവിധ്യാത്മക ഘടനയെ വിവരിക്കാൻ ഭക്തി ഹെറ്ററോഗ്ലോസിയ എന്ന സംജ്ഞയാണ് ഉപയോഗിച്ചത്. ഏതൊരു കൃതിയും സ്വാധ്യോഷവും സംവാദാത്മകവുമാണെന്ന് അദ്ദേഹം വാദിച്ചു. ഒരു പാഠത്തെ അതിൻ്റെ ചരിത്ര സന്ദർഭത്തിൽ നിർത്തി പരിശോധിക്കുന്ന നവചരിത്രവാദി പ്രാചീന ചരിത്രവാദിയെപ്പോലെ സുനിശ്ചിതങ്ങളല്ലാത്ത ചെലുത്തുന്നില്ല. ആ നിലയ്ക്ക് ഘടനാവാദ മാനന്തര ചിന്താശീതിയുടെ ഒരു സംവ്യാപനം ആണ് നവചരിത്രവാദം. നവചരിത്രവാദികൾ തുടർച്ചയ്ക്ക് വേണ്ടിയോ യൗഗപദ്യത്തിനു വേണ്ടിയോ അന്വേഷിക്കുന്നില്ല. അസാഹിതീയ പടങ്ങളുടെ സൂക്ഷ്മപാരായണത്തിൽ നവചരിത്രവാദം മുഴകുന്നു. പലപ്പോഴും ഒരൊറ്റ ഡോക്യുമെൻ്ററിനെ ആശ്രയിച്ചു കൊണ്ടാവും വിശകലനം. തന്മൂലം ഈ സമ്പ്രദായത്തിന് ചരിത്രകാരന്മാരുടെ സമ്പൂർണ്ണ അംഗീകാരം ലഭിച്ചിട്ടില്ല. ആ ചരിത്രകാരന്മാർക്കിടയിലാണ് നവചരിത്രവാദത്തിൻ്റെ പ്രചാരം. ഒരു പാഠത്തെക്കുറിച്ചുള്ള പൂർവ്വവിശകലനങ്ങളിലേക്ക് നവചരിത്രവാദി നോക്കാറേയില്ല. താളിൽ പടർന്നു കിടക്കുന്ന വാക്കുകളിലേക്കാണ് ഒരു പാഠവിമർശകൻ്റെ ദൃഷ്ടിയോടെ അയാൾ നോക്കുന്നത്. അയാൾ ശ്രദ്ധ പാഠത്തിൻ്റെ ചരിത്രാത്മകതയിലേക്കും ചരിത്രത്തിൻ്റെ പാഠാത്മകതയിലേക്കും കേന്ദ്രീകരിക്കപ്പെടുന്നത്. പാഠത്തെക്കുറിച്ച് ലൂയി മൺട്രോ സ്വരൂപിക്കുന്ന നിഗമനം ഇതാ: ഇറ്റ് ട്രീറ്റ്സ് ദ കൾച്ചർ ബൈ വിച്ച് ഇറ്റ് ക്രിയേറ്റഡ് ഷേപ്സ് ദ ഫാൻറ്റസീസ് ബൈ വിച്ച് ഇറ്റ് ഈസ് ഷേപ്ഡ്.